الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وبعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمان الله سهودرن علي കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അഞ്ച് ദർസുകളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂഇന്റെ രൂപമാണ് നാം പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് വുദൂ ചെയ്യാറുള്ളത്, അതുപോലെ തന്നെ വുദൂഇൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വുദൂഇനെ ബാത്തിലാക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ അവസാന ദർസിൽ പറഞ്ഞു. കഴിഞ്ഞ ദർസിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻഷാ അള്ളാ ഈ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് മുറാജഅ ചെയ്യാം. അതിനുശേഷം നമ്മുടെ പുതിയ ചില വിഷയങ്ങളിലേക്കും, അതുപോലെ തന്നെ കഴിഞ്ഞ ദർസുകളുമായി ബന്ധപ്പെട്ട് ചില സഹോദരങ്ങൾ തന്നിരിക്കുന്ന ചോദ്യങ്ങളും ഇൻഷാ അള്ളാ നമുക്ക് വായിക്കാം. നാം ഈ ദർസ് തുടങ്ങുന്ന ആദ്യ ദിവസത്തിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി വുദൂഇന്റെ മഹത്വം നമ്മൾ പഠിച്ചു. വുദൂഇന്റെ മഹത്വം നമ്മൾ പഠിച്ചു. എന്താണ് മഹത്വം? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹബ്ബത്ത് ലഭിക്കും. അതുപോലെ തന്നെ അതൊരു മുഅ്മിനിന്റെ അടയാളമാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈമാനിന്റെ ഒരു ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വുദൂഇന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആദ്യത്തെ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വുദൂ കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ മാപ്പാക്കി തരും, അതും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അവസാന നാളിൽ വുദൂഇന്റെ അവയവങ്ങൾ പ്രത്യേകമായിട്ട് പ്രകാശമുണ്ടാകും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന നാളിൽ അവരുടെ വുദൂഇന്റെ അവയവങ്ങൾ പ്രത്യേകമായി പ്രകാശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുൻ കഴിയുന്ന സമുദായങ്ങൾക്ക് വുദൂ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്താണ് അതിന്റെ തെളിവ്? ഒന്ന് സാറ റളിയല്ലാഹു അൻഹയുടെ സംഭവം, മറ്റൊന്ന് ജുറൈജിന്റെ സംഭവം. ആ സംഭവങ്ങളിലൊക്കെ മുൻ കഴിയുന്ന സമുദായങ്ങളിൽ വുദൂ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. അപ്പോൾ ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? അവയവങ്ങൾ പ്രകാശിക്കുക എന്നുള്ളതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. വുദൂ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണെന്ന് പറഞ്ഞ പണ്ഡിതനാരാ? നമ്മൾ പറഞ്ഞിരുന്നത് തെറ്റാണ്, പക്ഷെ അത് പറഞ്ഞ പണ്ഡിതനാരാണ്? വുദൂ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണെന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ റഹിമഹുല്ലാ. അത് ശരിയല്ല. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് മുൻ കഴിഞ്ഞ സമുദായങ്ങളിലും വുദൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വുദൂഉമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഏകദേശം 17 സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ചില സഹാബികൾ ഒരു ഭാഗം മാത്രം, മറ്റു ചിലർ ധാരാളം വശങ്ങൾ, അങ്ങനെ പലരും ഉദ്ധരിച്ചു. അതിൽ ഏറ്റവും വിശാലമായ ഹദീസ് ആരുടേതാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ. അതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അതുപോലെ തന്നെ അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ബറകല്ലാഹു ഫീക്കും, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിശദീകരിച്ച ഹദീസ് ആരുടേതാണ്? ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. ജാബിർ ഇബ്നു അബ്ദുല്ലാ. طيب അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഹദീസാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം രണ്ട് ഹിജറ ചെയ്തിട്ടുണ്ട്. അറിയുന്ന ആൾക്കാരെ കൈവന്തിച്ച്, ഏതൊക്കെ ഹിജറ? ഒന്ന് ഹബ്ഷ, മറ്റേത് മദീന. രണ്ട് ഹിജറയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. പ്രവാചകന്റെ രണ്ട് മക്കളെ അവർ വിവാഹം ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് മുഖുൽസും, മറ്റൊന്ന് റുഖയ്യ റളിയല്ലാഹു അൻഹുമ. അത് കാരണത്താൽ അദ്ദേഹത്തിന് ലഭിച്ച പേരെന്താണ്? ദുന്നൂറൈൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അതിനുശേഷം വുദൂഇന്റെ മസായിലുകളിൽ ഒന്നാമത്തെ മസലയായിട്ട് നമ്മൾ പറഞ്ഞത് ബറകല്ലാഹു ഫീക്കും, വുദൂഇൽ മറ്റൊരാളുടെ സഹായം തേടാമോ എന്നുള്ളതാണ്. വുദൂഇൽ മറ്റൊരാളുടെ സഹായം തേടാമോ, എന്താണ് അതിന് ഉത്തരം? സഹായം തേടാം. എന്താണ് തെളിവ്? അഹ്സൻ, ഉസാമ റളിയല്ലാഹു അൻഹു ആരെ സഹായിച്ചിട്ടുണ്ട്? പ്രവാചകൻ. അതുപോലെ തന്നെ ഒരേ സഹാബിയ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുമ. ഈ രണ്ട് സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആരെ സഹായിച്ചു? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. ആരുദ്ധരിക്കുന്ന ഹദീസാണ്? ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വുളൂഇന്റെ തുടക്കത്തിൽ ബിസ്മി പറയുന്നതിന്റെ ഹുക്കും എന്താണ്? ഭൂരിപക്ഷം ഉലമാക്കളും മുസ്തഹബാണെന്നുള്ള അഭിപ്രായക്കാരാണ്. ഭൂരിപക്ഷം ഉലമാക്കളും മുസ്തഹബാണ് എന്നുള്ള അഭിപ്രായമാണ്. ഏത് ഹദീസാണ് അവർ തെളിവായി പറഞ്ഞത്? വുളൂഇന്റെ തുടക്കത്തിൽ ബിസ്മി മുസ്തഹബാണ് എന്ന് അവർ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നമ്മെന്ന് പറഞ്ഞിരുന്നു, വുളൂഇന്റെ തുടക്കത്തിൽ ബിസ്മി പറയാത്തവന്റെ വുളൂ ഇല്ല എന്ന് പറയുന്ന ഹദീസ് ഭൂരിപക്ഷം ഉലമാക്കളും ലൈഫാക്കിയതാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഭൂരിപക്ഷം ഉലമാക്കളും വുളൂ മുസ്തഹബാണ് എന്ന് പറഞ്ഞു. ഏതിന്റെ അടിസ്ഥാനത്തിൽ? ഞാനത് പറഞ്ഞിരുന്നു, ആ ഹദീസും ദുർബലാണ്. ഏതൊരു അമലിന്റെ തുടക്കത്തിലും ബിസ്മി ഉണ്ടായാൽ അത് ഖൈറാണ് എന്ന് പറയുന്ന ഹദീസും ദുർബലമാണ്. ആശയം ശരിയാണെങ്കിലും ഹദീസ് ദുർബലമാണ്. വുളൂ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാ അതാണ് തെളിവായി ഉദ്ധരിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ലൈംഗിക ബന്ധത്തിന്റെ തുടക്കത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ ബിസ്മി പറയുക, നിങ്ങൾ ബിസ്മി പറയുക. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ബിസ്മി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ഹദീസ് എവിടെയാണ് ഉദ്ധരിച്ചത്? കിതാബുൽ വുളൂഇലാണ്. വുളൂഉമായി ബന്ധപ്പെട്ട അധ്യായത്തിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. അപ്പൊ അതിന്റെ ആശയം എന്താണ്? ഇമാം ഐനി റഹിമഹുല്ലാ പറയുന്നത് പോലെ ആ ഒരു സാഹചര്യത്തിൽ പോലും ശരിയാഴ്ച ബിസ്മി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ വുളൂഇന്റെ സാഹചര്യത്തിൽ എന്തായാലും പറയണം. ആ ഒരു സാഹചര്യത്തിൽ പോലും ശരിയാഴ്ച ബിസ്മി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ വുളൂഇന്റെ സാഹചര്യത്തിൽ പറയണം. അതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ പറയുന്ന തെളിവ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ പറയുന്ന തെളിവ്. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, ഒരു വ്യക്തിക്ക് വുളൂ ചെയ്യുന്നതിന്റെ ഇടയിലാണ് ബിസ്മി പറയാത്തത് ഓർമ്മ വന്നാൽ അദ്ദേഹം എന്ത് ചെയ്യണം? ബിസ്മി പറയണം. ഒന്നുകിൽ വുളൂ ആവർത്തിക്കാം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഓർമ്മ വരുന്നത് ആ സമയം അദ്ദേഹം വുളൂ പറഞ്ഞാൽ ബിസ്മി പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ദർസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയം ബാറക്കല്ലാഹു ഫീക്കും സിവാക്കിനെ സംബന്ധിച്ചാണ്. സിവാക്കിനെ സംബന്ധിച്ചാണ് സിവാക്കിന്റെ രണ്ട് അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? സിവാക്കിന്റെ രണ്ട് ആശയത്തിൽ സിവാക്ക് ഉപയോഗിക്കും. ഒന്ന് സിവാക്കിന്റെ പേര്, മറ്റൊന്ന് ചെയ്യുന്ന പ്രവർത്തനം. ഈ രണ്ടിനും എന്ത് പറയും? സിവാക്ക് എന്ന് പറയും. ഒരു വ്യക്തി നീ സിവാക്ക് ചെയ്തു എന്ന് ചോദിച്ചാലും ശരിയാണ്, നിന്റെ കയ്യിൽ സിവാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാലും ശരിയാണ്. ആ പ്രവർത്തനത്തിനും അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുവിനും എന്ത് പറയും? സിവാക്ക് എന്ന് പറയും. സിവാക്കിന്റെ വിധി എന്താണ്? മുസ്തഹബാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് മുസ്തഹബാണെന്ന അഭിപ്രായം പറഞ്ഞവരാണ്. സിവാക്കിന്റെ വിഷയത്തിൽ വന്ന ഹദീസ് ഏതാ? ഹദീസ് ഏതാണ്? മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു ഹദീസ്, ഈ ഉമ്മത്തിന് പ്രയാസമില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഞാൻ സിവാക്ക് നിർബന്ധമാക്കുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അതുപോലെ തന്നെ വുളൂഇന്റെ സാഹചര്യത്തിൽ ഏത് സമയത്താണ് സിവാക്ക് ഉപയോഗിക്കേണ്ടത്? വുളൂഇ ചെയ്യുന്നതിനിടയിലാണ്, അതല്ല വുളൂഇന് മുമ്പാണ്. അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അതിന് തെളിവെന്താ? അലി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. ആരാ ഉദ്ധരിക്കുന്നത്? അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി പറയുകയാണ് അലി റളിയല്ലാഹു അൻഹു വുളൂഇന്റെ തുടക്കത്തിലാണ് സിവാക്ക് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിമിൽ വന്നിരിക്കുന്നത്. അവരൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ താമസിച്ചു. അന്ന് പ്രവാചകൻ എഴുന്നേറ്റ ശേഷം ആദ്യം സിവാക്ക് ഉപയോഗിച്ചു, പിന്നെ വുളൂ ചെയ്തു. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും സിവാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നാവിൽ ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇന്ന് പലരും പല്ല് തേക്കുമ്പോഴൊക്കെ കേവലം പല്ലിൽ മാത്രമാണ് ചെയ്യുക. നാവിൽ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. നാവിൽ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. എന്താണ് അതിന്റെ തെളിവ്? ഒരാളോട് നിങ്ങൾ പറഞ്ഞു നാവിൽ സിവാക്ക് ചെയ്യൽ അല്ലെങ്കിൽ നാവ് വൃത്തിയാക്കൽ സുന്നത്താണ്, അതിന്റെ തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒച്ചയുണ്ടാക്കിയ സംഭവം അതാണ് ഉദ്ധരിച്ച ഹദീസ. അതല്ല, അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംഭവം. ആരാണ്? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അബൂ മൂസയുടെ പേരെന്താ? അബൂ മൂസ എന്നുള്ളത് കുന്നിയത്താണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? എന്താണ്? അബ്ദുല്ലാഹി ബിൻ ഖൈസ്. മറക്കരുത്. അബ്ദുല്ലാഹി ബിൻ ഖൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു ദിവസം പ്രവാചകന്റെ അരികിലേക്ക് പോകുമ്പോൾ അവിടുന്ന് നാവിൽ സിവാക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നാവിൽ സിവാക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ, നിങ്ങൾ കേവലം സിവാക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം പ്രതിഫലം ലഭിക്കുകയില്ല. നേരെ മറിച്ച്, ഒരു വ്യക്തി നാവിൽ ഉപയോഗിക്കുമ്പോൾ അയാളുടെ നിയത്ത് എന്താണ്? എന്റെ പ്രവാചകൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിന്റെ പ്രതിഫലം വേണം എന്നൊരു നിയത്ത് മനസ്സിലുണ്ടെങ്കിൽ നാം എല്ലാ ദിവസവും പല്ല് തേക്കുന്നത് പോലും ഇബാദത്തായി മാറും. എല്ലാ ദിവസവും പല്ല് തേക്കുന്നത് പോലും ഇബാദത്തായി മാറും ആ ഒരു നിയത്ത് മനസ്സിലുണ്ടെങ്കിൽ. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി സിവാക്ക് ഉപയോഗിക്കാൻ നാം പരിശ്രമിക്കുക. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, നമ്മൾ പറഞ്ഞിരുന്ന മറ്റൊരു മസാലയാണ് ബ്രഷ് സിവാക്കിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. ബ്രഷ് സിവാക്കിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ഉപയോഗിക്കാറുള്ളത് എന്താ? അറാഖാണ്. പ്രവാചകൻ ഏറ്റവും അധികം ഉപയോഗിക്കാറുള്ളത് അറാഖാണ്. അറാഖ് എന്ന് പറയുന്നത് ഒരു മരത്തടിയാണ്. സൗദി അറബ് രാഷ്ട്രങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലുമുള്ള ഒരു തരത്തിലുള്ള മരത്തടിയാണ് അറാഖ്. ഏത് സഹാബിയാണ് പറഞ്ഞത് ഞാൻ പ്രവാചകന് വേണ്ടി അത് ശേഖരിക്കാറുണ്ടായിരുന്നു എന്ന്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന ഒരു സഹാബിയാണ് അനസല്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അത് ശേഖരിക്കാറുണ്ടായിരുന്നു. ആരാണ്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. ഇവിടെ ഒരു ഫായിദ, ബറകല്ലാഹു ഫീക്കും, നബിയെ ഖിദ്മത്ത് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിൽ പോകുന്ന ആരാണ്? അനസ് റളിയല്ലാഹു അൻഹു. നബിയെ വുളൂയിൽ സഹായിച്ച വ്യക്തി, അല്ലെങ്കിൽ നബിക്ക് വുളൂവിന്റെ പാത്രം ചുമക്കാറുള്ള വ്യക്തി എന്ന പേരുകൊണ്ട് അറിയപ്പെട്ട സഹാബി ആരാണ്? ഇബ്നു മസ്ഊദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളൂഇന്റെ വിഷയത്തിൽ മൊത്തത്തിൽ എപ്പോഴും സഹായം നൽകാറുള്ളത് എന്ന പേര് നൽകപ്പെട്ടതായിരിക്കാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനാണ്. ഏറ്റവും നല്ലത് അറാഖാണ്. അറാഖ് ലഭിച്ചില്ല എങ്കിൽ എന്തുപയോഗിക്കാം? പ്രവാചകൻ ഉപയോഗിച്ച മറ്റൊന്ന് എന്താണ്? ഈന്തപ്പനയുടെ തടി. അതാര് പറഞ്ഞതാ? ഏതാ ഹദീസ്? ആരുദ്ധരിക്കുന്ന ഹദീസാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. പ്രവാചകന്റെ അവസാന സമയത്ത് അവിടുത്തെ കൂടെ ഉണ്ടായത് ആരാണ്? ആയിഷ മാത്രമാണ് റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേലിലേക്ക് ചാർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ, എന്താ അദ്ദേഹത്തിന്റെ പേര്? അബൂബക്കർ അല്ലാഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ അവിടേക്ക് കയറി വരികയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മിസ്വാക്ക് എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കുകയും ചെയ്തു. ആ സിവാക്ക് ഈന്തപ്പന കഷ്ണം കൊണ്ടുള്ളതായിരുന്നു. ഇവിടെ ഒരു ഫായിദ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹത്തിന് ഉപ്പാരാണ് അബൂ ഖുഹാഫ അഹ്സൻ. അദ്ദേഹവും സഹാബിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാരാണ്? അബ്ദുറഹ്മാൻ. അതും സഹാബിയാണ്. അവിടുത്തെ മകനാരാണ്? മുഹമ്മദ്. അദ്ദേഹവും സഹാബിയാണ്. ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയുന്നു, ഒരു കുടുംബത്തിൽ നാല് പരമ്പരയോളം സഹാബികൾ: അബൂ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ്, അബ്ദുറഹ്മാൻ, അതിനുശേഷം മുഹമ്മദ്. ഈ നാലാൾക്കാരും സഹാബികളാണ്. അതുപോലെ തന്നെ അന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ബറകല്ലാഹു ഫീക്കും, ഒരു വ്യക്തിയുടെ കയ്യിൽ ബ്രഷ് ഇല്ല, അതുപോലെ തന്നെ സിവാക്ക് ഇല്ല, അങ്ങനെയാണെങ്കിൽ വിരൽ ഉപയോഗിച്ച് തേക്കാൻ പറ്റുമോ? ഒന്നുമില്ല എങ്കിൽ അതെങ്കിലും ചെയ്യുക എന്നാണ് മുഹമ്മദ് ഇബ്രാഹിം അൽ ഷെയ്ഖ് റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ നാം പറഞ്ഞിരുന്ന മറ്റൊരു മസല, ബറകല്ലാഹു ഫീക്കും, വുളൂഇന്റെ തുടക്കത്തിൽ രണ്ട് തവണ കൈ കഴുകുക, മൂന്ന് തവണ കൈ കഴുകുന്നതിനെ സംബന്ധിച്ചാണ്. വുളൂഇന്റെ തുടക്കത്തിൽ കൈ കഴുകുന്നതിനെ സംബന്ധിച്ചാണ്. അതിന്റെ വിധി എന്താ? സുന്നത്താണ്. അതിന്റെ വിധി സുന്നത്താണ്. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, കൈ കഴുകിയതിനു ശേഷം ചെയ്യേണ്ട അടുത്ത കാര്യം എന്താണ്? വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിലേക്ക് വെള്ളം കയറ്റുക, അത് ശീതി കളയുക. അതിന്റെ വിധി എന്താ? നമ്മളെന്ന് പറഞ്ഞത് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് അതൊന്നും ഒഴിവാക്കാതിരിക്കുക, അഥവാ ഒഴിവായി പോയാൽ ഏറ്റവും നല്ലത് എന്താണ്? വുളൂ മാറ്റി ചെയ്യലാണ്. വുളൂ മാറ്റി ചെയ്യലാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി മൂക്കിൽ വെള്ളം കയറ്റാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതൊന്നും ചെയ്യാതിരുന്നാൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാസിലാണ് നമ്മൾ പറയരുത്. കാരണം അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നതിനാൽ ഒരു വ്യക്തി മൂക്കിലൊന്നും വെള്ളം കയറ്റാതെ വുളൂ ചെയ്തു, അങ്ങനെ അദ്ദേഹം നിസ്കരിച്ചാൽ അദ്ദേഹത്തിന്റെ നിസ്കാരം ബാസിലാണെന്ന് നമ്മൾ പറയരുത്. കാരണം ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് മൂക്കിൽ വെള്ളം കയറ്റുക എന്നുള്ളത് നിർബന്ധമല്ല. പക്ഷെ അതാണ് നിർബന്ധം എന്നതുകൊണ്ടാണ് അള്ളാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായം, അല്ലെങ്കിൽ ഹക്കിനോട് കൂടുതൽ യോജിച്ചിട്ടുള്ളത്. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതിനാൽ യാതൊരു കാരണവശാലും പെട്ടെന്ന് ഒരാളുടെ അമൽ ബാത്തിലാണെന്ന് നമ്മൾ പറയരുത്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും അന്ന് പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമാണ് മൂക്കിലേക്ക് വെള്ളം കയറ്റുക എന്നുള്ളത്. ധാരാളം ഉലമാക്കൾ വാജിബാക്കിയെങ്കിലും മൂക്കിലേക്ക് വെള്ളം അമിതമായി നന്നായി വലിച്ചു കയറ്റുന്നതിന്റെ വിധി എന്താണ്? സുന്നത്താണ്, സുന്നത്താണ്. അത് വാജിബല്ല, അത് സുന്നത്താണ്. അതുകൊണ്ടാണ് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അധികമായി വെള്ളം വലിച്ചു കയറ്റാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റലും വായിൽ വെള്ളം കുപ്പിളിക്കാൻ വേണ്ടി വായിലേക്ക് വെള്ളം എടുക്കലും മൂക്കിലേക്ക് വെള്ളം കയറ്റലും ഏത് കൈകൊണ്ടാണ് സുന്നത്ത്? വലത്തെ കൈകൊണ്ടാണ്. എന്നാലത് ഒഴിവാക്കുമ്പോഴോ? ഇടത്തെ കൈയാണ്. അത് ചീറ്റിക്കളയുമ്പോൾ ഇടത്തെ കൈയാണ് സുന്നത്ത്. അതിന് തെളിവെന്താ? അലി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അദ്ദേഹം വുളു ചെയ്യാൻ വേണ്ടി വെള്ളം ആവശ്യപ്പെട്ടു. അങ്ങനെ മൂക്കിലേക്ക് വെള്ളം കയറ്റി വായിൽ വെള്ളം വെച്ചു. അതിനുശേഷം കാണാം, വനസറ ബി യദിഹി യുസ്റ അലി റളിയല്ലാഹു അൻഹു ഇടത്തെ കൈകൊണ്ടാണ് അവിടുത്തെ മൂക്ക് വൃത്തിയാക്കിയത്. അതിനുശേഷം ബറക്കല്ലാഹു ഫീക്കും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മുഖം കഴുകുക എന്നുള്ളത്, വുളുവിന്റെ ഒന്നാമത്തെ റുക്ൻ, മുഖം കഴുകുക എന്നുള്ളത്. അതിന് തെളിവെന്താ? ഒന്ന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അതുപോലെ തന്നെ ഖുർആനിലെ ആയത്ത് സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ വചനം. ധാരാളം ഉലമാക്കൾ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്, അതുകൊണ്ട് അധികം പറയുന്നില്ല. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും താടിയുടെ വിഷയം നമ്മൾ പറഞ്ഞാൽ എന്താ? താടി രണ്ട് രൂപത്തിലാണ്, അടിസ്ഥാനപരമായി താടി രണ്ട് രൂപത്തിലാണ്. ഒന്ന് തിക്കുള്ള താടി, രണ്ട് തിക്കില്ലാത്ത താടി. അത് വേർതിരിക്കാനുള്ള മാനദണ്ഡം, നമ്മളൊരു വ്യക്തിയെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ താടിയിലൂടെ അദ്ദേഹത്തിന്റെ തൊലി കാണുന്നുണ്ട് എങ്കിൽ അതെന്താണ്? കട്ടിയില്ലാത്ത താടിയാണ്, കട്ടിയില്ലാത്ത താടിയാണ്. അങ്ങനെയുള്ള താടിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വുളു ചെയ്യുമ്പോൾ അകത്തേക്ക് വെള്ളം കയറ്റുക എന്നുള്ളത് സുന്നത്താണോ? വാജിബാണ്. അല്ലെങ്കിൽ വുളു ബാത്തിലാകും, അല്ലെങ്കിൽ വുളു ബാത്തിലാകും. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കട്ടിയുള്ള താടി എന്ന് പറഞ്ഞാൽ ദൂരത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്തു നിന്ന് നോക്കുമ്പോൾ തൊലി കാണുന്നില്ല എങ്കിൽ അത് കട്ടിയുള്ള താടിയാണ്. അതിന്റെ പുറം ഭാഗം കഴുകലാണ് വാജിബ്. അകത്ത് കഴുകുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. അകത്തേക്ക് വിരലിട്ടുകൊണ്ട് തഹ്ലീൽ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. നമ്മൾ പറഞ്ഞൊരു ഫായിദ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, വകാന നബിയ്യു യുഖല്ലിലു ലിഹ്യതഹു അഹ്യാനൻ വലം യകുൻ യുവാളിബു അലാ ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് താടിയിൽ കൈയിട്ട് കഴുകും, പക്ഷേ അതൊരു പതിവായിരുന്നില്ല, അതൊരു പതിവായിരുന്നില്ല. അതുകൊണ്ട് നമ്മളും ചെയ്യുന്ന സമയത്ത് ഇടക്കൊക്കെ നന്നായി കൈയിട്ട് കഴുകുക, ഇടക്ക് അത് ഒഴിവാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും വുളുവിനിടയിൽ സംസാരിക്കുന്ന വിഷയം എന്താ നമ്മൾ പറഞ്ഞത്? അനുവദനീയമാണ്, പക്ഷെ ഏറ്റവും നല്ലത് സംസാരിക്കാതെ ആ ഒരു ഇബാദത്തിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു, ഞാൻ ഓരോരോ അവയവങ്ങൾ കഴുകുമ്പോഴും എന്റെ തെറ്റുകൾ അള്ളാഹു മാപ്പാക്കും എന്നൊരു ചിന്തയിൽ വുളു ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ നാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ബറക്കല്ലാഹു ഫീക്കും, വുളുവിന്റെ അവയവങ്ങൾ എത്ര തവണ കഴുകണം? ഒരു തവണ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്, രണ്ട് എന്ന് വന്നിട്ടുണ്ട്, മൂന്ന് എന്ന് വന്നിട്ടുണ്ട്. ഇത് മൂന്നും എവിടെയാണ് സ്ഥിരപ്പെട്ടത്? സഹീഹുൽ ബുഖാരിയിൽ. ഒരു തവണ എന്നും രണ്ട് തവണ എന്നും മൂന്ന് തവണ എന്നും സഹീഹുൽ ബുഖാരിയിലാണ്. അതുപോലെ തന്നെ ചില അവയവങ്ങൾ രണ്ട് തവണ, ചിലത് മൂന്ന് തവണ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹുൽ ബുഖാരിയിൽ തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ നാല് രൂപങ്ങളും എവിടെയാണ് സ്ഥിരപ്പെട്ടത്? സഹീഹുൽ ബുഖാരിയിലാണ്. അതുകൊണ്ട് നമുക്കത് മാറ്റി മാറ്റി ചെയ്യാം. അതിനെന്താ പറയുക? തനവ്വുഉൽ ഇബാദത്ത്. ഒരു ഇബാദത്തിന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നിലധികം രൂപങ്ങൾ വരിക. മൂന്നിലധികം തവണ ഒരു വ്യക്തി ചെയ്താൽ അദ്ദേഹത്തിന്റെ വുളുവിന്റെ ഹുക്കും എന്താ? ബാത്തിലാവുകയില്ല, പക്ഷേ കുറ്റക്കാരനാകാൻ സാധ്യതയുണ്ട്. അതാരാണ് പറഞ്ഞത്? നമ്മളെന്ന് പറഞ്ഞിരുന്നു, അഹ്ലുൽ സുന്നയുടെ ഒരു ഇമാമ് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുറ്റക്കാരനാകാൻ സാധ്യതയുണ്ട്. അതാരാണ്? നമ്മളൊന്ന് പറഞ്ഞതാരെയാണ്? മൗലവി റഹ്മുള്ള പറഞ്ഞ എന്താ? അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് കറാഹത്താണ് എന്നാണ്. പക്ഷെ അവൻ കുറ്റക്കാരനാവാൻ സാധ്യതയുണ്ടെന്ന് ആരതാ പറഞ്ഞത്? അഹ്ലുൽ സുന്നയുടെ വലിയ പണ്ഡിതനാണ്. വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ അസ്ഖലാനി പറയുകയാണ്, അദ്ദേഹത്തിൽ എല്ലാ ഖൈറും ഉണ്ട്. അതേത് പണ്ഡിതനെ പറ്റിയാണ്? അദ്ദേഹത്തിൽ എല്ലാ ഖൈറും ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൽ ധനികനായിരുന്നു, അതുകൊണ്ട് ധാരാളമായി സദഖ കൊടുക്കാറുണ്ട്. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം വലിയ ആലിമാണ്, ധാരാളം മഹത്തുള്ള ഒരു വ്യക്തിയാണ്. അബ്ദുല്ലാഹിബിൻ മുബാറക് പറഞ്ഞിരുന്നു, അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയാണ്, വുദൂഇന്റെ അവയവങ്ങൾ മൂന്നിലധികം തവണ കഴുകിയാൽ അവൻ കുറ്റക്കാരനാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അബ്ദുല്ലാഹിബിൻ മുബാറക് ഇബ്നു ഹജർ അദ്ദേഹത്തെ പേര് പറഞ്ഞ എന്താ, ഇജ്തമഅത് ഫീഹി ഖിസാലുൽ ഖൈർ, എല്ലാ നന്മകളും അദ്ദേഹത്തിൽ അടങ്ങിയിട്ടുണ്ട്, എല്ലാ നന്മകളും അദ്ദേഹത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇബ്നു ഹജർ അബ്ദുല്ലാഹിബിൻ മുബാറക്കിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ മുഖം കഴുകിയതിനു ശേഷം ചെയ്യേണ്ടത് എന്താ, കൈ രണ്ടും മുട്ടോടുകൂടി കഴുകുക, മുട്ടടക്കം കൈ രണ്ടും കഴുകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും, നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, കയ്യിൽ മോതിരമൊക്കെ ഉണ്ടെങ്കിൽ, മോതിരമൊക്കെ ധരിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് വെള്ളം കയറുന്നതിനെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ആ മോതിരം അഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വെള്ളം കയറുന്നതിനെ തടസ്സപ്പെടുത്തുന്നില്ല എങ്കിൽ മോതിരം അഴിക്കുക എന്നുള്ളത് നിർബന്ധമല്ല, മറിച്ച് മുസ്തഹബാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അതിനുശേഷം തല തടവുന്ന വിഷയം പറഞ്ഞു, തല തടവുന്ന വിഷയം അതിനുശേഷം പറഞ്ഞു. അതും വുദൂഇന്റെ റുക്നാണ്, അതും വുദൂഇന്റെ റുക്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് തല തടവാറുള്ളത്? തലയുടെ എത്ര ഭാഗമാണ്? കുറച്ചാണോ പൂർണ്ണമായിട്ടാണോ? നബി എന്താണ് സ്ഥിരപ്പെട്ടത്? നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നതൊക്കെ പൂർണ്ണമായിട്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന കാര്യങ്ങൾ തല പൂർണ്ണമായിട്ട് തടവുക എന്നുള്ളതാണ്. എന്നാൽ സഹാബികളിൽ നിന്ന് തല കുറച്ച് തടവി എന്ന് വന്നിട്ടുണ്ട്. സഹാബികളിൽ നിന്ന് തലയുടെ കുറച്ച് ഭാഗം തടവി എന്ന് വന്നിട്ടുണ്ട്. ഏതൊക്കെ സഹാബിയാണ്? അബ്ദുല്ലാഹിബിൻ ഉമർ, സലമത്ത് ബിനുൽ അഖ്വ. അബ്ദുല്ലാഹിബിൻ ഉമറും സലമത്ത് ബിനുൽ അഖ്വയും തലയുടെ ഒരു ഭാഗം മാത്രം തടവി, അല്ലെങ്കിൽ മുൻഭാഗം മാത്രം തടവി എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ വുദൂ ബാത്തിലാണെന്ന് പറയാൻ സാധ്യമല്ല. കാരണം സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. അതുപോലെ തന്നെ ആ സ്ഥിരപ്പെട്ടതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ പറയാണ്, സഹാബികളിൽ നിന്ന് തലയുടെ കുറച്ചു ഭാഗം തടവുന്നത് സ്ഥിരപ്പെട്ടു, അത് വേറെ ഒരു സഹാബിയും എതിർത്തിട്ടില്ല. അവരുടെ കാലഘട്ടത്തിൽ വുദൂ എന്ന് പറയുമ്പോൾ ആരും വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യം മാത്രമല്ല, മറിച്ച് പരസ്യമായും പലപ്പോഴും ചെയ്യാറുണ്ട്. എന്നിട്ടും ഒരു സഹാബി പോലും എതിർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് മതിയാകുന്നതാണ്. പക്ഷെ ഏറ്റവും അഫ്വൽ എന്താണ്? തല പൂർണ്ണമായി തടവുക എന്നുള്ളതാണ്. ഏറ്റവും അഫ്വൽ തല പൂർണ്ണമായി തടവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും, തല എത്ര തവണയാണ് തടവേണ്ടത്? ഒരു തവണ എന്നുള്ളതാണ് ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്നത്. സഹീഹായ അല്ലെങ്കിൽ ഏറ്റവും സഹീഹായ ഹദീസുകളിൽ ഉള്ളത് ഒരു തവണ എന്നാണ്. എന്നാൽ എന്തും കൂടി സ്ഥിരപ്പെട്ടിട്ടുണ്ട്, മൂന്ന് തവണ എന്നും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മൂന്ന് തവണ എന്നും ഹദീസ് വന്നിട്ടുണ്ട്. ആരുദ്ധരിക്കുന്ന ഹദീസ? അബൂദാവൂദ് റഹിമഹുല്ലാ. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ തല തടവിയതായിട്ടും വന്നിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ആ ഹദീസ് സഹീഹാക്കുകയും ഷെയ്ഖ് പറഞ്ഞു, ഒരു വ്യക്തി ഇടയ്ക്കൊക്കെ മൂന്ന് തവണ തല തടവുന്നതിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ തല തടവുന്നതിന്റെ രണ്ട് രൂപങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നുകിൽ നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത് പോലെ മുമ്പിൽ നിന്ന് തുടങ്ങി പിറകിലേക്കും അവിടുന്ന് മുമ്പിലേക്കും തിരിച്ചു വരിക, അല്ലെങ്കിൽ മുടി വാരിയതനുസരിച്ച് മുടിയുടെ കോലം മാറ്റാതെയും എന്ത് ചെയ്യാം, തല തടവാം. ഒരു വ്യക്തി മുടി വാരി വെച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ രൂപം മാറ്റാതെയും തല തടവാം. റുബയ്യ ബിൻതു മുഅവ്വദ് റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ ഇമാം അബൂദാവൂദും അഹ്മദും ഉദ്ധരിക്കുന്നതിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിനിടയിൽ വളരെയധികം പ്രചാരണത്തിലുള്ള ഒരു കാര്യമാണ്, അവർ പിരടി തടവും. അവർ തല തടവുന്നതിന്റെ കൂടെ പിരടി തടവും. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു മസ്അലയാണ്, തൊപ്പിയുടെ മുകളിൽ തടവാമോ? തൊപ്പിയുടെ മുകളിൽ തടവാൻ പാടില്ല. തൊപ്പിയുടെ മുകളിൽ തടവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത് മൂന്ന് രൂപങ്ങളാണ്. ഒന്നാമത്തേത് തല മാത്രം തടവുക എന്നുള്ളത്, നമ്മളൊക്കെ പൊതുവെ ചെയ്യാറുള്ളത്. രണ്ടാമത്തേത് തലപ്പാവ് ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് തലപ്പാവ് നീക്കും, മുടിയുടെ മുൻഭാഗം തടവും, ബാക്കി തലപ്പാവിൽ പൂർത്തീകരിക്കും. മുടിയുടെ മുൻഭാഗം തടവും, ബാക്കി തലപ്പാവിൽ പൂർത്തീകരിക്കും. മൂന്നാമത്തെ രൂപം എന്താണ്? തലപ്പാവ് മാത്രം തടവുക എന്നുള്ളത്. തലപ്പാവ് മാത്രം തടവുക എന്നുള്ളത്, മുടി തീരെ തടവാതെ തലപ്പാവ് മാത്രം തടവുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ മൂന്ന് രൂപങ്ങളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹിമാറിന്റെ മുകളിൽ അവർ തട്ടം കുത്തിയിട്ടുണ്ടെങ്കിൽ തട്ടത്തിന് മുകളിൽ തടവാമോ? തടവാം, തട്ടത്തിന് മുകളിലും തടവാം. അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ തട്ടത്തിന് മുകളിൽ തടവൽ അനുവദനീയമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാ പറഞ്ഞു, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തട്ടമഴിക്കാൻ പ്രയാസമുള്ള സാഹചര്യത്തിലൊക്കെയാണെങ്കിൽ അവർക്ക് തടവൽ അനുവദനീയമാണ്. അതല്ലാതെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് തട്ടമൂരിയതിനു ശേഷം സാധാ രൂപത്തിൽ വുദു ചെയ്യലാണ്. പക്ഷേ പുറത്തൊക്കെ പോയി തട്ടമഴിക്കൽ പ്രയാസമാണെങ്കിൽ അവർക്ക് തട്ടത്തിലും തടവാം. അതിന് തെളിവ് എന്താണ്? തലപ്പാവ് തടവാനുള്ള ഹദീസുകൾ തന്നെ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലപ്പാവ് അഴിക്കൽ പ്രയാസമായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അതേ ഹുക്മ് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതിനുശേഷം വുളൂവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ് ചെവി തടവുക എന്നുള്ളത്. ചെവി തടവുക എന്നുള്ളത് തലയുടെ കൂടെ തന്നെ ചെവി തടവുക. അതിന്റെ വിഷയത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ എന്താ പറയുന്നത്? ചെവി തടവുക എന്നുള്ളത് സുന്നത്താണ്. ഭൂരിപക്ഷം മഹിളമാക്കളും പറയുന്നു ചെവി തടവുക എന്നുള്ളത് സുന്നത്താണ്. എന്നാൽ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ് ചെവി തടവുക എന്നുള്ളത് വാജിബാണ്. അതിനുശേഷം കാല് കഴുകുക, അതിനുശേഷം കാല് കഴുകുക, അതും നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും അതിന്റെ കൂടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു മസലയാണ് ഖുഫ് തടവുന്നതിനെ സംബന്ധിച്ച്, അൽമസ്ഹു അലൽ ഖുഫൈൻ, ഖുഫ് തടവുന്നതിനെ സംബന്ധിച്ച്. ഖുഫ് എന്ന് പറഞ്ഞാൽ എന്താ? തോല് കൊണ്ട് പഴയ കാലഘട്ടത്തിൽ കാലിനെ ധരിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഇന്നത്തെ സോക്സ് പോലെയുള്ളതിനാണ് എന്ത് പറയുക? ഖുഫ് എന്ന് പറയുക. ഖുഫ് തടവുക എന്നുള്ളത് അഹ്ലു സുന്നയുടെ പ്രത്യേകതയാണ്. ഖുഫ് തടവുക എന്നുള്ളത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുഫ് തടവുന്ന വിഷയത്തിൽ ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജൗറബ് തടവുക എന്നുള്ളത് സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ജൗറബ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സോക്സ് പോലെ തന്നെയാണ് ഏകദേശം. ജൗറബ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ ബറകല്ലാഹു ഫീക്കും സോക്സ് കീറിയതാണെങ്കിൽ അത് തടവാമോ? അതും തടവാം, അതും തടവൽ അനുവദനീയമാണ്. ഒരു വ്യക്തിക്ക് ധരിച്ച് നടക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധരിക്കുമ്പോൾ അത് കാലിന് നിൽക്കുന്നതാണെങ്കിൽ അത് തടവൽ അനുവദനീയമാണ്. എത്ര കീറുള്ളതാണെങ്കിലും പ്രശ്നമില്ല. ഇമാം ഇബ്നു ഹസ്മ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുഹല്ലയിൽ പറയുന്നത് പോലെ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പാവങ്ങളാണ്, അവർക്ക് കീറില്ലാത്ത വസ്ത്രങ്ങളൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുഫ് കീറുള്ളതാണെങ്കിലും തടവൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും ഖുഫ് അല്ലെങ്കിൽ സോക്സ് തടവുകയാണെങ്കിൽ എവിടെയാണ് തടവേണ്ടത്? മുകൾ ഭാഗമാണ്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഫിന്റെ മുകളിലും താഴെയും തടവിയെന്ന്. ആ ഹദീസ് ദുർബലമാണ്, ആ ഹദീസ് ദുർബലമാണ്. പക്ഷേ പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹു പറയുന്നു ഖുഫ് തടവേണ്ടത് കാലിന്റെ മുകൾ ഭാഗത്താണ്. എത്ര തവണ തടവണം? ഇവിടെ ഒരു സഹോദരൻ വിളിച്ചു ചോദിച്ചിരുന്നു, ഇവിടെ ദർശനം പങ്കെടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത്, എത്ര തവണ തടവണം എന്നുള്ളത്. നമ്മളത് പറഞ്ഞ കാര്യമാണ്, ഒരു തവണയാണ് ഖുഫിന്റെ മുകളിൽ തടവേണ്ടത്, ഒരു തവണയാണ് ഖുഫിന്റെ മുകളിൽ ശരിയാക്കി തടവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും ഒരു വ്യക്തി സോക്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ വുളൂവിന്റെ സാഹചര്യത്തിൽ അത് അഴിക്കലാണോ അതല്ല അതിന്റെ മുകളിൽ തടവലാണോ ഉത്തമം? അതിന് മുകളിൽ തടവലാണ്, അതിന് മുകളിൽ തടവലാണ്. അതിനുള്ള കാരണം എന്താ? അഹ്സൻതും ബറകല്ലാഹു ഫീക്കും. ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാ പറയുന്നു അഹ്ലു സുന്നയോട്, അഹ്ലു സുന്നക്കിടയിൽ ഖുഫ് തടവുക എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ല. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നയോട് ഈ വിഷയത്തിൽ എതിര് കാണിക്കുന്നത് ആരാണ്? ഷിയാക്കളാണ്. അപ്പൊ ഷിയാക്കൾ എതിർക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തുകൊണ്ട് അവരോട് വേറിട്ട് നിൽക്കുക എന്നുള്ളത് അഹ്ലു സുന്നയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇജ്ജത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖുഫിൽ തടവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എത്ര ദിവസം വരെ ഖുഫ് തടവാം? യാത്രക്കാരനാണെങ്കിൽ മൂന്ന് ദിവസം, മൂന്ന് ദിവസം, അതായത് 72 മണിക്കൂർ. അതല്ല സാധാരണ ആളാണെങ്കിലോ 24 മണിക്കൂർ. അതാരാ പറഞ്ഞത്? ഏത് സഹാബിയ പറഞ്ഞത്? അഹ്സൻതും ബറകല്ലാഹു ഫീ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ 72 മണിക്കൂർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ എപ്പോ മുതലാ തുടങ്ങുക? അത് ധരിച്ചതിന് ശേഷം വുളു നഷ്ടപ്പെടുകയും അതിനുശേഷം എപ്പോഴാണോ വുളു ചെയ്യുന്നത് അത് മുതൽ. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞു, ഒന്നുകൂടി പറയാം. ഒരു വ്യക്തി രാവിലെ 10 മണിക്ക് ഖുഫ് ധരിച്ചു, വുളുവോടുകൂടി ഖുഫ് ധരിച്ചു. അതിനുശേഷം ആ വ്യക്തി ളുഹുർ നിസ്കരിച്ചു, അസർ നിസ്കരിച്ചു. അസർ കഴിഞ്ഞ ഉടൻ അദ്ദേഹത്തിന്റെ വുളു നഷ്ടപ്പെട്ടു. അസർ കഴിഞ്ഞ ഉടൻ അദ്ദേഹത്തിന്റെ വുളു നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം വുളു ചെയ്തത് മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയം വരെയാണ്? പിറ്റേ ദിവസം മഗ്രിബ് വരെയാണ്. അപ്പോൾ 24 മണിക്കൂറിനധികമായി, ഖുഫ് ധരിച്ചിട്ട് 24 മണിക്കൂറിനധികമായി. അപ്പോൾ ഖുഫ് ധരിച്ചതിന് ശേഷം വുളു നഷ്ടപ്പെടുകയും, വുളു നഷ്ടപ്പെടണം, വുളു പുതുക്കിയാൽ പോരാ, വുളു നഷ്ടപ്പെടുകയും അതിനുശേഷം വുളു ചെയ്യുന്ന സമയം മുതൽ പിറ്റേ ദിവസം ആ സമയം വരെയാണ് ഖുഫ് തടവുക എന്നുള്ളത് ശരിയാച്ച് അനുവദിച്ചിരിക്കുന്ന കാര്യം. അതിനുശേഷം അവസാനത്തെ ദർസിൽ, കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ബറകല്ലാഹു ഫീക്കും, ഞാനിത് മുറാജഅ ചെയ്യാനുള്ള കാരണം നിങ്ങൾ തിരക്കൊക്കെ കാരണത്താൽ ഇത് പിന്നെ നോക്കിയിട്ടില്ല എങ്കിൽ അതങ്ങ് മറന്നുപോകും. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിക്കുക. മുറാജഅ എന്നുള്ളത് നിർബന്ധമാണ്. മുറാജഅ എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഉലമാക്കൾ പറയാറുണ്ട്, ഒരു ഇൽമ് പഠിക്കുന്നത് ഏതുപോലെയാണ്? ഒരു മരം നമ്മൾ വെച്ചു പിടിപ്പിക്കുന്നത് പോലെയാണ്. മരം അവിടെ വെച്ചു പിടിപ്പിച്ചാൽ ചിലപ്പോൾ അവിടെ ഉണ്ടാവും, ചിലപ്പോൾ അത് നശിച്ചു പോകും. അത് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളം ഒഴിക്കുന്ന സ്ഥാനത്താണ് മുറാജഅ ചെയ്യുക എന്നുള്ളത്. ഇനി അത് വളർന്ന് വലുതായി അതിൽ ധാരാളം ഫലങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒന്നുകൂടി മെനക്കെടേണ്ടതുണ്ട്. അതിന്റെ സ്ഥാനത്ത് ഇൽമിൽ ഏതാണ്? ഇൽമിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കുക, സംശയങ്ങൾ ചോദിക്കുക, പഠിച്ച കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ 3 കാര്യങ്ങൾ ഇൽമിൽ എപ്പോഴും ശ്രദ്ധിക്കണം. 1, നമ്മൾ പഠിക്കുക. 2, പഠിച്ചത് മുറാജഅ ചെയ്യുക. 3, പഠിച്ചതിലുള്ള സംശയങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ചോദിക്കുക. ഈ 3 കാര്യങ്ങൾ എപ്പോഴാണോ ഒരു വിദ്യാർത്ഥിയിൽ വരുന്നത്, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഇൽമ് ഖവിയാകും, മുഅസ്സലാകും. അതുകൊണ്ട് ആ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബറകല്ലാഹു ഫീക്കും, വുളുവിന് ശേഷമുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. അതേതാണ് ദുആ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. അതിന്റെ മഹത്വം എന്താണ്? സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അവന് വേണ്ടി തുറന്നു നൽകും. ആരുദ്ധരിക്കുന്ന ഹദീസാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആരുദ്ധരിച്ചു? മുസ്ലിം റഹിമഹുല്ലാഹ്. അത് പ്രത്യേകം ശ്രദ്ധയിൽ വെക്കണം. കാരണം ഈ ദുആക്ക് പുറമെയുള്ള ദിക്റിന്റെ വിഷയത്തിലൊക്കെ അഭിപ്രായഭിന്നതയുണ്ട്. ഇതിന് പുറമെയുള്ള അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബിൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അത് സഹീഹ് മുസ്ലിമിലെ റിവായത്താണ്. സ്വർഗത്തിന് എത്ര വാതിലാണ്? 8 വാതിൽ. സഹൽ ബിൻ സഅദിന്റെ ഹദീസിലും വന്നതുപോലെ നരകത്തിനോ 7 വാതിലാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിൽ വന്നിരിക്കുന്നത് പോലെ. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, നമ്മൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, വുളുവിന് ശേഷം അവയവങ്ങൾ തുടക്കാമോ? പ്രവാചകരിൽ നിന്ന് എന്താ വന്നിരിക്കുന്നത്? സഹീഹായി ഒന്നും വന്നിട്ടില്ല. തുടച്ചു എന്നോ തുടക്കാൻ പാടില്ല എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല. എന്നാൽ സഹാബത്തിൽ നിന്നോ 2 രൂപത്തിലും വന്നിട്ടുണ്ട്. തുടച്ചതായിട്ടും തുടക്കാത്തതായിട്ടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടക്കുന്നത് ഒഴിവാക്കാൻ പറഞ്ഞതായിട്ടും, അനസ് റളിയല്ലാഹു അൻഹു തുടക്കാറുള്ളതായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നു ബാസ് റഹിമഹുല്ല പറയുന്നു, എന്താ പറഞ്ഞത്? ലാ യസ്ഹു ഫിൽ ബാബി ഷൈ, ഈ വിഷയത്തിൽ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കാം. അതിനുശേഷം നാം പറഞ്ഞിരിക്കുന്ന വിഷയം ബറകല്ലാഹു ഫീക്കും, തയമ്മുമിനെ സംബന്ധിച്ചാണ്. വെള്ളം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ വെള്ളം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മണ്ണുപയോഗിച്ചുകൊണ്ട് ശുദ്ധി വരുത്താം. മണ്ണുപയോഗിച്ചുകൊണ്ട് ശുദ്ധി വരുത്താം. അതിൽ ആദ്യം മനസ്സിൽ നിയത്ത് വേണം, ഉള്ളുവിന് പകരമാണെന്ന്. അതിനുശേഷം അത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? എത്ര അടിയാണ്? 1 അടിയാണ്. 1 അടിയാണ്. 2 അടി എന്ന് വന്നിരിക്കുന്ന ഹദീസ് ദുർബലമാണ്. തയമ്മും 2 അടിയാണ് അടിക്കേണ്ടത് എന്ന് വന്നിരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെടാത്ത ഹദീസാണ്. അതുപോലെ തന്നെ തയമ്മുമിൽ ആദ്യം കൈയാണോ പിന്നെ മുഖമാണോ, എങ്ങനെയാണ്? 2 രൂപവും പറ്റും. 2 രൂപവും തയമ്മുമിൽ അനുവദിക്കപ്പെട്ടതാണ്. ഒന്നുകിൽ ആദ്യം നമ്മൾ അടിച്ചതിന് ശേഷം കൈ, നമ്മൾ കൈയിന്റെ രൂപം എങ്ങനെ പറഞ്ഞത്, ഇടത്തേ കൈകൊണ്ട് വലത്തേ കൈയുടെ മുകൾ ഭാഗത്തും, വലത്തേ കൈകൊണ്ട് ഇടത്തേ കൈയുടെ മുകൾ ഭാഗത്തും, പിന്നെ കൈ മൊത്തത്തിൽ തടവുക. അതിനുശേഷം മുഖം തടവുമ്പോൾ വുളുവിൽ എങ്ങനെയാണോ നമ്മൾ തടവാറുള്ളത് അതുപോലെ തടവുക. അപ്പൊ വുളുവിൽ നമ്മൾ പറഞ്ഞു ചെവിയുടെയും ഈ കൃതാവിന്റെയും ഇടയിലുള്ള സ്ഥലം തടവണം. അതുപോലെ തന്നെ തയമ്മുമിലും ചെയ്യണം, അവിടെയൊക്കെ തടവണം. ഇങ്ങനെ എല്ലാ വശത്തും തയമ്മുമിലും തടവേണ്ടതാണ്. ഇപ്പൊ തയമ്മമിൽ ആദ്യം കൈ വേണമെങ്കിൽ ആദ്യം കൈ തടവാം, അല്ലെങ്കിൽ ആദ്യം മുഖമാണെങ്കിൽ ആദ്യം മുഖം തടവാം. രണ്ട് രൂപത്തിലും ആരിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്? ഏത് സഹാബിയാണ്? അമ്മാർ ഇബ്നു യാസിർ. അമ്മാർ ഇബ്നു യാസിർ അദ്ദേഹത്തോട് പ്രവാചകനത് പറയാനുള്ള കാരണം എന്തായിരുന്നു? അഹ്സൻതും. അദ്ദേഹം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആവശ്യത്തിന് വേണ്ടി അയച്ചു. അദ്ദേഹത്തിന്റെ വുളൂവിന്റെ സമയമായപ്പോൾ വെള്ളമില്ല, അദ്ദേഹം മണ്ണിൽ കിടന്ന് ഉരുണ്ടു. അങ്ങനെ പ്രവാചകന്റെ അരികിൽ വിവരമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല, മറിച്ച് ഒരു അടി അടിച്ചുകൊണ്ട് നിന്റെ മുഖവും കൈയും തടവിയാൽ മതി. ഒരു അടി അടിച്ചുകൊണ്ട് നിന്റെ മുഖവും കൈയും തടവിയാൽ മതി. ഒരു വ്യക്തി തയമ്മം ചെയ്തുകൊണ്ട് നിസ്കരിച്ചു, അതിനുശേഷം അദ്ദേഹത്തിന് വെള്ളം ലഭിച്ചു, മാറ്റി നിസ്കരിക്കണോ? മാറ്റി നിസ്കരിക്കേണ്ടതില്ല. ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മാറ്റി നിസ്കരിക്കേണ്ടതില്ല. കാരണം വുളൂഇന്റെ പകരമായിട്ട് ഷറഈ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ് തയമ്മം എന്നുള്ളത്. അപ്പോൾ ഒരു വ്യക്തി തയമ്മം ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നിസ്കാരം സഹീഹാണ്, പിന്നെന്തിനാണ് അദ്ദേഹം മാറ്റി നിസ്കരിക്കുന്നത്? അതുകൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തയമ്മം ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, തയമ്മമിന് വേണ്ടി നമ്മൾ മണ്ണിൽ അടിച്ചതിന് ശേഷം കയ്യിൽ ഒന്നുകിൽ ഊതുക അല്ലെങ്കിൽ തട്ടുക, അതും സുന്നത്താണ്. ഇത് തട്ടുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തട്ടാന്നൊക്കെ പറയും, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഏത് രീതിയിലാണെങ്കിലും തട്ടാം, കൊടയാം, ഒന്നുകിൽ ഇങ്ങനെ കൊടയാം അല്ലെങ്കിൽ ഊതാം. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബുഖാരിയിൽ സ്ഥിരപ്പെട്ടതാണ്. നമ്മൾ മണ്ണിൽ ഇങ്ങനെ അടിച്ചാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കുറച്ചധികം വരാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ രണ്ട് കൈയിലും ഊതാം, അല്ലെങ്കിൽ രണ്ട് കൈയും ചെറുതായി ഒന്ന് കുടയാം. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന കാര്യമാണ്. പിന്നെ വുളൂവിനെ ബാത്തിലാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞു ഗുഹ്യഭാഗങ്ങളിലൂടെ വല്ലതും വരിക, അതല്ലെങ്കിൽ മദീ വരിക, വദീ വരിക, മനീ വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വുളൂവിനെ ബാത്തിലാക്കുന്നതാണ്. പിന്നെ ഒരു വ്യക്തി ഛർദ്ദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വുളൂ മുറിയുകയില്ല, ഛർദ്ദിച്ചാൽ വുളൂ മുറിയുകയില്ല. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഛർദ്ദിച്ചതിന് ശേഷം വുളൂ ചെയ്തെന്ന ഹദീസോ? എന്താണ് അതിന് മറുപടി? ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്തതിന് ശേഷം, അഫ്വാൻ, ഛർദ്ദിച്ചതിന് ശേഷം വുളൂ ചെയ്തു. അബുദർദ ഇന്റെ ഹദീസ് ഓർമ്മയില്ല. അതിന് മറുപടി എന്താണ്? ഒന്നാമത്തേത്, ആ ഹദീസിന്റെ സ്വീകാര്യതയിൽ തർക്കമുണ്ട്. രണ്ടാമത്തേത്, ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞാൽ തന്നെ പ്രവാചകന്റെ കേവലം ഒരു പ്രവർത്തനം ഒന്ന് വാജിബാണെന്നുള്ളതിന് തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തതുകൊണ്ട് ആ കാര്യം വാജിബാണെന്നുള്ളതിന് തെളിവിട്ടുകയില്ല. ഏറ്റവും കൂടി വന്നാൽ എന്താണ് തെളിവുള്ളത്? സുന്നത്താണ് എന്നാണ്. ഒരു കാര്യം വാജിബാകണമെങ്കിൽ ഒന്നുകിൽ പ്രവാചകനത് പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ പ്രവാചകനത് കൽപ്പിക്കണം. അതല്ല എങ്കിൽ പ്രവാചകൻ ഒരു കാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം വാജിബാവുകയില്ല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഛർദ്ദിച്ചതിന് ശേഷം വുളൂ ബാത്തിലാവില്ല, പക്ഷെ വുളൂ ചെയ്യൽ സുന്നത്താണ്. വുളൂ ചെയ്യൽ സുന്നത്താണ്. ഇനി ഒരു വ്യക്തി വുളൂ ചെയ്യാതെ നിസ്കരിച്ചാലോ? അദ്ദേഹത്തിന്റെ നിസ്കാരം സഹീഹാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ഗുഹ്യഭാഗങ്ങളിലല്ലാതെ ചോര വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വുളൂ മുറിയോ? വുളൂ മുറിയുകയില്ല. എത്ര അധികം ചോര വരികയാണെങ്കിലും അദ്ദേഹത്തിന്റെ വുളൂ മുറിയുകയില്ല. അതുപോലെ തന്നെ ഉറക്കിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഉറക്കിനെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വ്യക്തി ബോധമില്ലാത്ത രൂപത്തിലൊക്കെയാണ് ഉറങ്ങുന്നതെങ്കിൽ വുളൂ മുറിയും, അതല്ല എങ്കിൽ വുളൂ മുറിയില്ല. മുറിയില്ല എന്ന് പറയാൻ തെളിവെന്താ? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ സ്വഹാബികൾ മസ്ജിദിൽ ഇശാ നിസ്കാരത്തിന് കാത്തിരിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ വരുമ്പോഴേക്ക് അവർക്ക് ഉറക്ക്, ശക്തമായ ഉറക്ക് കാരണം അവർ തൂങ്ങിപ്പോവാറുണ്ടായിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. പിന്നെ നബിയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്, അവിടുന്ന് ഉറങ്ങിയാൽ അവിടുത്തെ വുളൂ മുറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയിൽ പെട്ടതാണ്, അദ്ദേഹം ഉറങ്ങിയാൽ അദ്ദേഹത്തിന്റെ വുളൂ മുറിയുകയില്ല. അതുപോലെ തന്നെ ഗുഹ്യഭാഗം തൊട്ടാൽ വുളൂ മുറിയില്ല. ഗുഹ്യഭാഗം തൊട്ടാൽ വുളൂ മുറിയുകയില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൊടുന്നത് കാരണത്താൽ മനീ വരികയോ അങ്ങനെയുള്ളത് എന്തെങ്കിലും വരികയാണെങ്കിൽ വുളൂ മുറിയും, അതല്ലാതെ സ്പർശിക്കുന്നത് കാരണത്താൽ വുളൂ മുറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് എന്ത് പറഞ്ഞു? അത് നിന്റെ ശരീരത്തിന്റെ ഒരു അവയവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഹദീസും മറ്റുതര ഹദീസുകളും വെച്ച് ഉലമാക്കൾ പറയുന്നു, കേവലം തൊടുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ വുളൂ മുറിയുകയില്ല. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, സ്ത്രീകളെ തൊടുന്ന വിഷയം, സ്ത്രീകളെ തൊട്ടാൽ വുളൂ മുറിയോ? സ്ത്രീകളെ തൊട്ടാലും വുളൂ മുറിയുകയില്ല. അത് ഭാര്യയാണെങ്കിലും മറ്റിതര സ്ത്രീകളാണെങ്കിലും, അന്യ സ്ത്രീയാണെങ്കിൽ പോലും, അന്യ സ്ത്രീയെ തൊടാൻ പാടില്ല, ഹറാമാണ്. പക്ഷെ ഒരു അന്യ സ്ത്രീയെ തൊട്ടാൽ പോലും വുളൂ മുറിയുകയില്ല. തൊടുന്നത് കാരണത്താൽ നേരത്തെ പറഞ്ഞതുപോലെ വനിയ വരികയോ അല്ലെങ്കിൽ മജീ വരികയോ ചെയ്യുകയാണെങ്കിൽ അത് കാരണത്താൽ വുളു മുറിയും, അതല്ലാതെ തൊടുന്നത് കാരണത്താൽ മാത്രം വുളു മുറിയുകയില്ല. അവസാനമായി പറഞ്ഞ വിഷയം ബറക്കല്ലാഹു ഫീക്കും, ഒട്ടക ഇറച്ചിരുന്നാൽ വുളു മുറിയുന്നതാണ്, ഒട്ടക ഇറച്ചിരുന്നാൽ വുളു മുറിയുന്നതാണ്. ഇവിടെ ഒരു ഫായിദ, ശരീഅത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ശരീഅത്തിന്റെ കൽപ്പന എന്തായിരുന്നു? വേവിച്ച ഏത് ഭക്ഷണം കഴിച്ചാലും വുളു എടുക്കണമെന്നായിരുന്നു. ശരീഅത്ത് ആദ്യകാലം കൽപ്പിച്ചിരിക്കുന്നത് വേവിച്ച എന്ത് ഭക്ഷണം നിങ്ങൾ കഴിച്ചാലും വുളു ചെയ്യണമെന്നാണ്. അതിനുശേഷം ആ നിയമം മാറ്റുകയും ഒട്ടക ഇറച്ചിയിൽ നിന്ന് മാത്രം വുളു ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു. ഒട്ടക ഇറച്ചി തിന്നാൽ മാത്രം വുളു ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലങ്ങളിൽ നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ വിധി എന്താണ്? നിസ്കാരം ബാത്തിലാണ്. ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസല്ലു ഫീ മബാരികിൽ ഇബിൽ, ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാൽ എന്ത് ചെയ്യും? വുളു ബാത്തിലാകും. പക്ഷെ ഒട്ടകത്തിന്റെ പാല് കുടിച്ചാലോ? വുളു ബാത്തിലാവുകയില്ല. ഒട്ടകത്തിന്റെ പാല് കുടിച്ചാൽ വുളു ബാത്തിലാവുകയില്ല. ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ 5 ദർസുകളിലായി നാം പറഞ്ഞത്. ഇനി ബറക്കല്ലാഹു ഫീക്കും, ചില വിഷയങ്ങൾ, ഒന്ന് രണ്ട് സഹോദരങ്ങൾ ചോദിച്ച വിഷയങ്ങളാണ്. ഒന്നാമത്തേത്, ഖുഫ തടവാൻ അല്ലെങ്കിൽ ഖുഫ തടവൽ അനുവദനീയമാവണമെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് ധരിക്കുമ്പോൾ വുളു ഉണ്ടാവണം, അത് ധരിക്കുമ്പോൾ വുളു ഉണ്ടാവണം എന്നുള്ളത് നിബന്ധനയാണ്. വുളു ഇല്ലാതെ ഒരു വ്യക്തി സോക്സ് ധരിച്ചാൽ അത് തടവാൻ പറ്റുമോ? തടവാൻ പാടില്ല. അപ്പൊ ആ സഹോദരനുള്ള സംശയം, അങ്ങനെയാണെങ്കിൽ ഇമാമ ഒരു വ്യക്തി തലപ്പാവ് തടവൽ അനുവദനീയമാണെങ്കിൽ അത് ധരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ശുദ്ധി ഉണ്ടാവണം അല്ലെങ്കിൽ വുളു ഉണ്ടാവണം എന്ന് എന്തുകൊണ്ടാണ് നിയമമില്ലാത്തത്? രണ്ടും ഏകദേശം ഒരുപോലെയല്ലേ? ഈ വിഷയത്തിലുള്ള മറുപടി നിങ്ങളിൽ പല ആൾക്കാരുടെ മനസ്സിൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ഉണ്ടാകും. ഖുഫയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു തന്നതാണ്. അദ്ദേഹം ഒരു ദിവസം മുഗീറത്ത് ബിൻ ശുഅബയുടെ കൂടെ നടന്നു പോകുമ്പോൾ തബൂക്കിലേക്കുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാര സമയമായപ്പോൾ മുഗീറ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖുഫ ഊരാൻ വേണ്ടി താഴേക്കിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ വിട്ടേക്കുക, ഞാൻ വുളു എടുത്തുകൊണ്ടാണ് ഖുഫ ധരിച്ചത്. ഇത് വിശദീകരിക്കുമ്പോൾ ഇമാം നവവിയും ഇബ്നു ഖുദാമയും ഒക്കെ പറയുന്നു, ഖുഫ തടവൽ അനുവദനീയമാവണമെങ്കിൽ, സോക്സ് തടവൽ അനുവദനീയമാവണമെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സോക്സ് ധരിക്കുമ്പോൾ അദ്ദേഹത്തിന് വുളു ഉണ്ടാവണം. നേരെ മറിച്ച് തലപ്പാവ് തടവൽ അനുവദനീയമാവണമെങ്കിൽ അത് ധരിക്കുമ്പോൾ വുളു ഉണ്ടാവണം എന്നൊരു നിബന്ധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇബാദത്തുകളിൽ നമ്മുടേതായ ചിന്തകൾ വെച്ചുകൊണ്ട് നമുക്കൊരു നിബന്ധന പറയുക എന്നുള്ളത് സാധ്യമല്ല. ചില പണ്ഡിതന്മാർ തലപ്പാവ് ധരിക്കുമ്പോഴും ശുദ്ധി ഉണ്ടാവണം അല്ലെങ്കിൽ വുളു ഉണ്ടാവണം എന്ന് നിബന്ധന പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് തെളിവില്ല. അതുകൊണ്ട് തന്നെ തലപ്പാവ് തടവാൻ ഒരു കാരണവശാലും വുളുവിന്റെ ആവശ്യമില്ല. തലപ്പാവ് തടവൽ അനുവദനീയമാവാൻ വുളുവിന്റെ ആവശ്യമില്ല. അതാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെയും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെയും ഒക്കെ അഭിപ്രായം. മനസ്സിലായില്ലേ? അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ തലപ്പാവ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണമെങ്കിൽ തലപ്പാവിന്റെ മുകളിൽ മാത്രം തടവാവുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് മുടിയും കുറച്ച് തലപ്പാവും തടവാവുന്നതാണ്. അതല്ലാതെ അത് ധരിക്കുന്ന സമയത്ത് വുളു ഉണ്ടാവണം എന്ന ഷർത്തിന് ശരീഅത്തിൽ ഒരു തെളിവുമില്ല. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ ചോദിച്ച കാര്യമാണ്, ബറക്കല്ലാഹു ഫീക്കും, സോക്സിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു യാത്രക്കാരനല്ല എങ്കിൽ 24 മണിക്കൂറും യാത്രക്കാരനാണെങ്കിൽ 72 മണിക്കൂറുമാണ്. ഇങ്ങനെയാണെങ്കിൽ തലപ്പാവ് തടവുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സമയമുണ്ടോ? അങ്ങനെ സമയം നിശ്ചയിച്ചു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര സമയം മാത്രമേ തലപ്പാവ് തടവാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തി ഒരു തലപ്പാവ് നാട്ടിൽ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ കുറെ സമയം ധരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അതിൽ തടവാം. എത്ര സമയമാണെങ്കിലും 24 മണിക്കൂറിലധികമാണെങ്കിലും അദ്ദേഹത്തിന് തലപ്പാവിൽ തടവാം. അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ ഫത്വ. മൂന്നാമത്തെ ഒരു കാര്യം, ബറകല്ലാഹു ഫീക്കും, വുളു ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ വീടുകളിൽ വെച്ച് വുളു ചെയ്യുമ്പോൾ ബാത്റൂം എന്നാണ് വുളു ചെയ്യാം. വുളു ചെയ്യുമ്പോൾ ബാത്റൂമിലാണെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ള അധിക ബാത്റൂമുകളിലും കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് ബിസ്മി പറയാൻ പറ്റും. ഒരു വ്യക്തി വുളു ചെയ്യുന്ന സാഹചര്യത്തിൽ ബിസ്മി പറയൽ അനുവദനീയമാണോ? ഇതിന് ഞാൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലയുടെ മറുപടിയാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമിയോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ടോയ്ലറ്റിൽ വെച്ച് വുളു ചെയ്യുമ്പോൾ ബസ്മല പറയൽ അനുവദനീയമാണോ? അദ്ദേഹം പറഞ്ഞു, ബസ്മല എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ഉദ്ദേശം. തസ്മിയ എന്ന് പറഞ്ഞാൽ ബിസ്മില്ല. അപ്പൊ വുളുവിൽ ബസ്മലയാണോ തസ്മിയാണോ? തസ്മിയാണ്, ബസ്മല അല്ല. വുളുവിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയരുത്, മറിച്ച് ബിസ്മില്ലാ എന്ന് പറയണം. ഷേഖ് ആദ്യം അത് തിരുത്തി, എന്നിട്ട് ഷേഖ് പറഞ്ഞു തസ്മിയ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാ എന്ന് പറയലാണ്. എന്നിട്ട് ഷേഖ് പറഞ്ഞു ഇന്ന് ആധുനിക കാലഘട്ടത്തിലുള്ള ബാത്റൂമുകൾ അല്ലെങ്കിൽ ടോയ്ലറ്റുകൾ എന്നുള്ളത് ഫുഖഹാക്കൾ പറയാറുള്ള കനീഫ് എന്ന് പറയുന്നതിൽ പെട്ടതല്ല. എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെടുത്തിയ ഫുഖഹാക്കളുടെ സംസാരത്തിൽ അവര് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ടോയ്ലറ്റുകളല്ല ഇന്ന് നിലനിൽക്കുന്നത്. മുൻകാലഘട്ടത്തിൽ ഫുഖഹാക്കൾ ടോയ്ലറ്റിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ അതിൽ ധാരാളം കറാഹത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ പേര് പറയരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഷേഖ് പറഞ്ഞു ഇന്ന് നിലനിൽക്കുന്ന ടോയ്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ ഫുഖഹാക്കൾ ഉദ്ദേശിക്കുന്ന ടോയ്ലറ്റുകളല്ല. കാരണം പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു സ്ഥലത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചാൽ അവിടെ ഒരു വ്യക്തി ഉപയോഗിച്ചാൽ ആ നജസ് അവിടെ തന്നെ ബാക്കിയാകും. പഴയ കാലഘട്ടത്തൊക്കെ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ ഖളാഉൽ ഹാജക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചാൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആ നജസ് ഒക്കെ അവിടെ തന്നെ അവശേഷിക്കും. അങ്ങനെ കുറച്ചു കാലം ഒരു സ്ഥലം ഉപയോഗിക്കും, അതിനുശേഷം ആ സ്ഥലം മൂടുകയും അടുത്ത സ്ഥലം തെരഞ്ഞെടുക്കുകയും ചെയ്യും. ഇതാണ് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അധിക സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ അതിനുശേഷം വെള്ളം ഒഴിക്കുന്നതോടുകൂടി ഈ നജസൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളൊരു ബിൽഡിംഗിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വുളു ചെയ്യുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു ടോയ്ലറ്റ്, ആ ടോയ്ലറ്റിൽ അദ്ദേഹം ആവശ്യ നിർവഹണം കഴിഞ്ഞാൽ, അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ അതിനുശേഷം വെള്ളം ഒഴിക്കുന്നതോടുകൂടി ആ ബിൽഡിംഗിൽ നിന്ന് അത് പുറത്തേക്ക് പോവുകയാണ്. അതിനായി തയ്യാറാക്കിയിരിക്കുന്ന പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നജസ് അവശേഷിക്കുന്നില്ല, അത് ആവശ്യം നിർവഹിക്കുന്നതോടുകൂടി അവിടെ നജസ് അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുഖഹാക്കൾ പറഞ്ഞിരിക്കുന്ന കറാഹത്തിന്റെ ഭാഗം ഇതിലേക്ക് വരികയേയില്ല. നമ്മുടെ നാടുകളിൽ ഇന്ന് നിലവിലുള്ള അല്ലെങ്കിൽ അധിക സ്ഥലങ്ങളിലും ഇന്ന് നിലവിലുള്ള ഈ ബാത്റൂം സംവിധാനങ്ങൾ അവിടെ നജസ് അവശേഷിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ കറാഹത്ത് വരുന്നതല്ല. അതുകൊണ്ട് ബാത്റൂമിൽ വെച്ച് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ വെച്ച് ഒരു വ്യക്തി വുളു ചെയ്യുക എന്നുള്ളത് ഒരു കറാഹത്തുമുള്ള കാര്യമല്ല. കാരണം ഇന്ന് നജസ് അവശേഷിക്കുന്നില്ല. ഇനി ഒരു സ്ഥലത്ത് അങ്ങനെ നജസ് അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ഷെയ്ഖ് പറയുകയാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തുനിന്ന് വുളു ചെയ്യലാണ് ഏറ്റവും നല്ലത്. നജസ് അവശേഷിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് വുളു ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വുളു ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി അദ്ദേഹത്തിന്റെ ബർനാമജു അസാസുൽ ഇൽം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ മറുപടി നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? ഇന്ന് നമ്മുടെ നാടുകളിൽ പൊതുവെ കാണപ്പെടാറുള്ള ഈ ടോയ്ലറ്റുകൾ അല്ലെങ്കിൽ ബാത്റൂമുകൾ അവിടെ വെച്ച് ഒതു ചെയ്യുക എന്നുള്ളത് കറാഹത്തായ കാര്യമല്ല. അവിടെ വെച്ച് ഒതു ചെയ്യുമ്പോൾ ബിസ്മി പറയുക എന്നുള്ളത് കറാഹത്തുള്ള കാര്യമല്ല. ബിസ്മില്ല എന്ന് പറയാം, കാരണം അവിടെ നജസ് അവശേഷിക്കുന്നില്ല. ഇനി ഒരു സ്ഥലത്ത് നജസ് ഉണ്ട് എങ്കിൽ അവിടെ വെച്ച് പറയാനും പാടില്ല, അവിടെ വെച്ച് പറയാനും പാടില്ല. ഇനി ആർക്കെങ്കിലും സംശയം വരികയാണെങ്കിൽ അത് ഫുഖഹാക്കൾ പറഞ്ഞിരിക്കുന്ന ടോയ്ലറ്റ് അല്ല എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള അഹ്കാമുകളോ, അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അതുപോലെ തന്നെ ഗുഫ്രാനക്, അതൊക്കെ പറയണം. അതെന്തുകൊണ്ടാണ്? അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ രൂപത്തിലുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് അദ്ദേഹം നജസുമായി ബന്ധപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹം നജസുമായി ബന്ധമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പിശാചിന്റെ ഒരു തരത്തിലുള്ള ഷർറും ബാധിക്കാതിരിക്കാൻ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുആ പറയുക എന്നുള്ളത് മശ്റൂആണ്. ഈ ദുആ പറയണം. പക്ഷേ നാം പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി അതൊക്കെ കഴിഞ്ഞു, അവിടെ ശുദ്ധിയാക്കി വെള്ളമൊഴിച്ച് കളഞ്ഞു, അതിനുശേഷം അവിടെ നിന്ന് വുളു ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാത്റൂമിന്റെ അകത്താണെങ്കിലും ടോയ്ലറ്റിന്റെ അകത്താണെങ്കിലും ബിസ്മില്ല എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആ ഒരു വിഷയം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും മറ്റൊരാൾ ചോദിച്ച കാര്യമാണ്, വസ്ത്രം ധരിക്കാതെ വുളു ചെയ്യാമോ? ഒരു വസ്ത്രവും ധരിക്കാതെ ഒരു വ്യക്തിക്ക് വുളു ചെയ്യുന്നതിന്റെ വിധി എന്താണ്? വുളു ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് വസ്ത്രം ഉണ്ടാവണം അല്ലെങ്കിൽ ഔറത്ത് മറച്ചിരിക്കണം എന്നൊരു നിബന്ധന ശരിയാക്കി വെച്ചിട്ടില്ല. വുളു ചെയ്യുന്ന വ്യക്തി ഔറത്ത് മറക്കണം എന്നൊരു നിബന്ധന ശരിയാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔറത്ത് മറക്കാതെ അല്ലെങ്കിൽ തീരെ വസ്ത്രം ധരിക്കാതെ ഒരു വ്യക്തി വുളു ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വുളു സഹീഹാകുന്നതാണ്. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, നമ്മുടെ കഴിഞ്ഞ തവണ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ഒരു സഹോദരൻ ചോദിച്ചു, ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പാമ്പേഴ്സ് ശുദ്ധിയാക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് വൃത്തിയാക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ നജസ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വുളു മുറിയുമോ? കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതുപോലെ നജസ് തൊടുന്നത് കാരണത്താൽ വുളു മുറിയുകയില്ല. നജസ് കൈകൊണ്ട് തൊട്ടാൽ അത് കാരണത്താൽ വുളൂ മുറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ അവരുടെ കുട്ടിയുടെ പാമ്പേഴ്സ് ഒക്കെ വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കാരണത്താൽ വുളൂ മുറിയുകയില്ല. ആ കൈ ഒന്ന് കഴുകിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, മറ്റൊരു സഹോദരൻ എനിക്ക് അയച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകും. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്വാഭാവികമായും വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകും. അത് വുളൂവിനെ ബാത്തിലാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അത് ത്വാഹിറാണോ നജസാണോ എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ ബാറക്കല്ലാഹു ഫീക്കും, ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉലമാക്കൾ പൊതുവെ പറയാറുള്ളത് അത് നജസാണ് എന്നാണ്. മുൻ കാലഘട്ടത്തിലൊക്കെ ഉലമാക്കൾ പൊതുവെ പറയാറുള്ളത് അത് നജസാണ് എന്നാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അത് നജസാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥിനി, ഇൽമ് പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവർ ഡോക്ടറും കൂടിയാണ്, ഡോക്ടർ ആയതിനു ശേഷം ദീനി വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി വന്നതാണ്. ആ പെൺകുട്ടി ആ വിഷയത്തിൽ ഒരു ലേഖനം എഴുതുകയും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അത് വായിക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറ്റുകയും ചെയ്തു. കാരണം ആ പെൺകുട്ടി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞ എന്താണ്, ഗുഹ്യ ഭാഗത്തൂടെ വരുന്നതായതുകൊണ്ട് തന്നെ അത് നജസാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഫത്വ കൊടുത്തു. അങ്ങനെ ഈ സ്ത്രീ ഷെയ്ഖിന് വിശദീകരിച്ചുകൊണ്ട് എഴുതി, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗുഹ്യ ഭാഗത്തിന് രണ്ട് മഖ്റജുകളാണ്. ഒന്ന് ഗർഭപാത്രവുമായി ബന്ധമുള്ളത്, മറ്റൊന്ന് നജസ് വരുന്നത് അല്ലെങ്കിൽ മൂത്രം വരുന്നത്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ ഒരു പെൺകുട്ടി ഷെയ്ഖിന് റിസാല എഴുതുകയും അതിൽ വിശദീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ രണ്ട് അവസ്ഥകളാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഇബ്നു ഫത്വ കൊടുത്തത് എന്താണ്, നജസ് വരുന്ന സ്ഥലത്തു കൂടിയാണ് വരുന്നതെങ്കിൽ അത് നജസാണ്, അതല്ല ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ അത് നജസല്ല എന്ന് പറഞ്ഞു. ഷെയ്ഖ് സുലൈമാൻ റുഹൈൽ റഹിമഹുള്ള പറയുന്നു, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുവെ വരാറുള്ള ഈ വൈറ്റ് ഡിസ്ചാർജ് എന്നുള്ളത് പൊതുവെ അവർക്ക് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടതാണ്. എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മറ്റ് സ്ഥലത്തുനിന്ന് വരിക, അതല്ല എങ്കിൽ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഡിസ്ചാർജ് നജസല്ല, അത് താഹിറാണ്. വൈറ്റ് ഡിസ്ചാർജ് എന്നുള്ളത് നജസല്ല, അത് താഹിറാണ് എന്ന് ധാരാളം ഉലമാക്കൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉലമാക്കളും ഫത്വ കൊടുക്കുന്നതായി കാണാം. ചില പണ്ഡിതന്മാർ അത് നജസാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശരിയല്ല. മറിച്ച് അത് താഹിറാണ് എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അത് താഹിറാണെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്, അതൊരു സ്ത്രീയുടെ വസ്ത്രത്തിലായി ആയാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് കാരണത്താൽ വസ്ത്രം മാറ്റേണ്ടതില്ല അല്ലെങ്കിൽ അത് കഴുകേണ്ടതില്ല. കാരണം അത് നജസല്ല, ഇനി അങ്ങനെ ഒരു സ്ത്രീയിൽ നിന്ന് വരികയാണെങ്കിൽ അത് കാരണത്താൽ വുളൂ മുറിയുമോ? ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നത് വുളൂ മുറിയുമെന്നാണ്. ഇബ്നു ഹസ്മ് റഹിമഹുള്ള പറഞ്ഞു വുളൂ മുറിയുകയില്ല. രണ്ടു വശത്തും വലിയ തെളിവുകൾ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇബ്നു ഹസ്മ് പറയുകയാണ് വുളൂ മുറിയുമെന്നതിന് തെളിവില്ല, അതുകൊണ്ട് തന്നെ വുളൂ മുറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമെന്ന് ഇബ്നു ഹസ്മ് റഹിമഹുള്ള പറയുന്നതായും നമുക്ക് കാണാം. ഏറ്റവും സൂക്ഷ്മത എന്നുള്ളത് അങ്ങനെ ഒരു സ്ത്രീക്ക് വരികയാണെങ്കിൽ വുളൂ ചെയ്യലാണ്. ഒരു സ്ത്രീക്ക് വൈറ്റ് ഡിസ്ചാർജ് വരികയാണെങ്കിൽ ഏറ്റവും സൂക്ഷ്മത എന്നുള്ളത് വുളൂ ചെയ്യലാണ്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, മറ്റൊരു സഹോദരൻ ചോദിച്ച കാര്യമാണ്. അദ്ദേഹം പലതവണ ചോദിച്ചിരുന്നു, നമ്മൾ ദർസിൽ പല സാഹചര്യങ്ങളിലും പറയാറുണ്ട് ഇത് സുന്നത്താണ് അല്ലെങ്കിൽ ഇത് വാജിബാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ താടിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അത്രേ, താടി സുന്നത്താണ് എന്ന്. ഇപ്പൊ സുന്നത്ത് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശം, താടി വാജിബല്ലേ എന്ന് ഒരു സഹോദരന്റെ സംശയമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ബറക്കല്ലാഹു ഫീക്കും, സുന്നത്ത് എന്നുള്ളത് പണ്ഡിതന്മാർ ധാരാളം അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഹദീസ് പണ്ഡിതന്മാർ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ മൗൻ അനുവാദം, അവിടുത്തെ ശരീരത്തിന്റെയും സ്വഭാവത്തിന്റെയും രൂപങ്ങൾ, ഇതിനൊക്കെ ഹദീസ് പണ്ഡിതന്മാർ എന്ത് പറയും, സുന്നത്ത് എന്ന് പറയും. അപ്പോൾ നിസ്കാരം പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, ളുഹർ നിസ്കാരം പ്രവാചകന്റെ സുന്നത്താണ്, താടി വയ്ക്കുക എന്നുള്ളത് പ്രവാചകന്റെ സുന്നത്താണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നാണ് അതിനർത്ഥം. മുഹദ്ദിസീങ്ങൾ, ഹദീസിന്റെ പണ്ഡിതന്മാർ ഒരു കാര്യം സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രവാചക ചര്യ എന്ന അർത്ഥത്തിലാണ്. അതിൽ ഫർളും പെടും, ബാക്കിയുള്ള സുന്നത്തുകളൊക്കെ പെടും, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഒരു അർത്ഥം. ഫുഖഹാക്കൾ, ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇമാം സർക്കശി റഹിമഹുള്ള പറഞ്ഞതുപോലെ വാജിബിന് എതിരായിട്ടുള്ളതാണ് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരെന്ന് പറയുക, സുന്നത്ത് എന്ന് പറയുക. ഇതുപോലെ നമ്മൾ പറഞ്ഞു വുളൂഇൽ ശബീ തടവുക എന്നുള്ളത് ധാരാളം ഉലമാക്കൾ സുന്നത്താണെന്ന് പറഞ്ഞതാണ്. വായ കുപ്പിളിക്കുക എന്നുള്ളത് ധാരാളം ഉലമാക്കൾ സുന്നത്താണെന്ന് പറഞ്ഞു. അവിടെ നമ്മുടെ ഉദ്ദേശം എന്താണ്? വാജിബല്ലാത്തത് പ്രവാചകന്റെ ശരിയാണെന്നല്ല. ചെവി തടവുക എന്നുള്ളത് പ്രവാചകന്റെ ശരിയാണെന്ന് ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. അവിടെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാജിബല്ലാത്തത്. ഇപ്പം സുന്നത്ത് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഉപയോഗമാണ് വാജിബിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ ഉപയോഗം അഖീദയുടെ ഉലമാക്കൾ സുന്നത്ത് എന്ന് പറയും. അഖീദയുടെ ഉലമാക്കൾ സുന്നത്ത് എന്ന് പറയും. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഈ ദീനാണ്. ദീനിന് മൊത്തത്തിൽ എന്ത് പറയും? സുന്നത്ത് എന്ന് പറയും. അതുകൊണ്ടാണ് അഹ്ലുസുന്ന എന്ന് പറയുന്നത്. അഹ്ലുസുന്ന ശരിയായ ദീനിന്റെ ആൾക്കാർ, ശരിയായ ദീനിന്റെ ആളുകൾ എന്ന അർത്ഥത്തിൽ അഹ്ലുസുന്ന. ശരിയായ ദീനിന്റെ ആളുകളല്ലാത്തവർ അഹ്ലുൽ ബിദഅ. ശരിയായ ദീനിന്റെ ആളുകൾ അഹ്ലുസുന്നയും ശരിയായ ദീനിന്റെ ആളുകളല്ലാത്തവർ അഹ്ലുൽ ബിദഅയും. ഈ വേർതിരിവ് നമ്മൾ മനസ്സിലാക്കുക. ഒരു വ്യക്തി താടി പ്രവാചകന്റെ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? പ്രവാചകൻ ശരിയാണ് എന്നാണ്. അതല്ലാതെ വാജിബിന് എതിരായിട്ടുള്ള സുന്നത്തല്ല. വാജിബിനെതിരായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ശരിയായിട്ട് നിർബന്ധിച്ച് കൽപ്പിച്ച വിഷയങ്ങളല്ല. ഉദാഹരണത്തിന് ളുഹ്റിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, അതൊക്കെ സുന്നത്ത് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? വാജിബിനെതിരായത്. വാജിബിനെതിരായത്. അപ്പൊ ഈ മൂന്ന് അർത്ഥങ്ങളിൽ സുന്നത്ത് ഉപയോഗിക്കും. ഒന്നാമത്തേത് പ്രവാചകന്റെ ശരിയ, രണ്ടാമത്തേത് വാജിബല്ലാത്ത കാര്യങ്ങൾ, മൂന്നാമത്തേത് ഈ ദീൻ. ഈ മൂന്ന് അർത്ഥങ്ങളിലും സുന്നത്ത് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ചില സഹോദരങ്ങൾ ചോദിച്ച കാര്യം. പിന്നെ പലരും ചോദിച്ചിരുന്നു, അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചിലർ ചോദിച്ചത്, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. ഇതോടുകൂടി അൽഹംദുലില്ലാ നമ്മുടെ വുളൂഹുമായി ബന്ധപ്പെട്ട മസായിലുകൾ കഴിഞ്ഞു, അതിന്റെ മുറാജഅ കഴിഞ്ഞു. വരുന്ന ദിവസം മുതൽ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാര രൂപം നമുക്ക് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാര രൂപം, അതിന് ഇൻഷാ അല്ലാഹ് ഇവിടെ വായിക്കുന്ന കിതാബ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ സിഫത്തു സ്വലാത്തിൻ നബിയാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ സിഫത്തു സ്വലാത്തിൻ നബി. നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകൾ വായിക്കാർ എന്താണ്? ഷെയ്ഖ് അൽബാനിയുടേതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളക്കും സിഫത്തു സ്വലാത്തിൻ നബി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ചെറിയ ഗ്രന്ഥമാണ്, വളരെ ചെറിയ റിസാല, വളരെ ചുരുങ്ങിയ പേജുകൾ മാത്രമുള്ള ഒരു റിസാല. അതടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച മുതൽ നമുക്ക് വായിക്കാം. അതിനുമുമ്പ് ഒന്ന് രണ്ട് മുഖദ്ദിമ, നമുക്കൊരു പത്ത് മിനിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് രണ്ട് മുഖദ്ദിമകൾ മാത്രം. നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗൗരവം നമ്മൾ പറയേണ്ടതില്ല. നിസ്കാരത്തിന്റെ ഗൗരവം എല്ലാവർക്കും അറിയാം, അതിന്റെ മഹത്വം എല്ലാവർക്കും അറിയാം. ശരിയാഴ്ച പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന രണ്ട് ഹദീസുകൾ മാത്രം പറയാം. നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന രണ്ട് ഹദീസുകൾ, ഒന്നാമത്തേത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, അല്ലാഹു ദീനിനെ പണിതിരിക്കുന്നത് അഞ്ച് സ്തംഭങ്ങളിലാണ്. ഒന്നാമത്തേത് ഏതാണ്? ഷഹാദത്ത്. രണ്ടാമത്തേത് നിസ്കാരമാണ്. രണ്ടാമത്തേത് നിസ്കാരം. ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നിസ്കാരമാണ്. ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആദ്യം ചെയ്യേണ്ടത് നിസ്കാരമാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ കാര്യം നിസ്കാരമാണ്. ഇനി ഒരു മുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താണ്? അതും നിസ്കാരമാണ്. ഒരു മുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാലും ഒന്നാമത്തെ കാര്യം നിസ്കാരമാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്ത്. ഒരു വ്യക്തി മരണപ്പെട്ട് ആദ്യമായി അല്ലാഹു അവനോട് വിചാരണ ചെയ്യുന്ന വിഷയം എന്താണ്? അവന്റെ നിസ്കാരമാണ്. ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായി അല്ലാഹു അവനോട് ചോദ്യം ചെയ്യുന്ന വിഷയം അവന്റെ നിസ്കാരമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഇൻ സലുഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ, അവന്റെ നിസ്കാരം എങ്ങാനും ശരിയായാൽ, നല്ല രൂപത്തിൽ നിസ്കാരം നിർവഹിച്ചവനാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവൻ വിജയിക്കും. ആദ്യം അല്ലാഹു നമ്മോട് ചോദിക്കുന്ന ചോദ്യം നിസ്കാരത്തെ കുറിച്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ മഹത്വം, അതിന്റെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കുക. നാം നിസ്കരിക്കുമ്പോൾ മനസ്സിലുണ്ടാവുക, ഞാൻ മരണപ്പെട്ട് എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തിയാൽ ആദ്യമായി എന്നോട് റബ്ബ് ചോദിക്കുക ഈ നിസ്കാരത്തെ കുറിച്ചാണ്. അബു ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ ഫസദത്, ഒരു വ്യക്തിയുടെ നിസ്കാരം എങ്ങാനും മോശമായാൽ, ഫഖദ് ഖാബ വഖസിർ, ആ വ്യക്തി പരാജയപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ തുടക്കം നിസ്കാരമായതുപോലെ തന്നെ അവന്റെ മരണശേഷമുള്ള ജീവിതത്തിന്റെ തുടക്കവും എന്താണ്? നിസ്കാരം തന്നെയാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഗൗരവം എല്ലാവരും മനസ്സിലാക്കുക. ഈ രണ്ട് ഹദീസുകൾ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ ബാറകല്ലാഹു ഫീക്കും, എപ്പോഴാണ് നിസ്കാരം നിർബന്ധമായത്? ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിലാണ്, ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിലാണ് ഈ ഉമ്മത്തിന് നിസ്കാരം വാജിബായിരിക്കുന്നത്. അത് ഏത് വർഷത്തിലാ? ഹിജ്റ രണ്ടാം വർഷം എന്ന് പറയുന്നത് മദീന ജീവിതമാണ്. മദീന ജീവിതത്തിലാണോ? മക്ക ജീവിതത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമാണ്, പ്രവാചകത്വം ലഭിച്ച് 10 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇസ്റാ മിഅ്റാജ് നടക്കുന്നത്. അതിലാർക്കും തർക്കമില്ല. 10 വർഷം കഴിഞ്ഞിട്ടാണെന്നതിൽ തർക്കമില്ല. 11-ാമത്തേതാണോ 12-ാമത്തേതാണോ എന്നത് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് 10 വർഷം കഴിഞ്ഞ്, അതായത് എത്ര വയസ്സുള്ളപ്പോൾ? 50 വയസ്സ് കഴിഞ്ഞപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 50 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് ഇസ്റാ മിഅ്റാജ് നടക്കുന്നത്. ഏത് ദിവസത്തിലാണ് ഇസ്റാ മിഅ്റാജ് നടന്നത്? അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഇസ്റാ മിഅ്റാജ് നടന്നത് റബീഉൽ അവൽ മാസത്തിലാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാ, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ സഹാബികളിൽ നിന്ന് ഇബ്നു അബി ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിലും ജൂറഖാനി അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിലും ഉദ്ധരിച്ചു, ഇസ്റാ മിഅ്റാജ് നടന്നത് റബീഉൽ അവൽ മാസം ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ്. റബീഉൽ അവൽ മാസം ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ്. ആദ്യം അല്ലാഹു നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത് ഏത് രൂപത്തിലായിരുന്നു? 50 വക്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കഥ അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ അടുത്ത് ഞാൻ ഖുതുബയിൽ പറഞ്ഞിരുന്നു 50 ആണ്. അതിനുശേഷം ചുരുക്കി ചുരുക്കി 5 ആക്കിയതാണ്. ഈ 5 വക്ത് നിസ്കാരം എങ്ങനെയാണ് അള്ളാഹു നിർബന്ധമാക്കിയത്? അതിന്റെ രൂപം എങ്ങനെയായിരുന്നു? ഈ 2 റക്അത്താണ്, സുബ്ഹ് 2, ളുഹർ 2 റക്അത്ത്, അസർ 2 റക്അത്ത്, മഗ്രിബ് 3, ഇശ 2. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹു ആദ്യം നിസ്കാരം നിർബന്ധമാക്കിയപ്പോൾ 2 2 റക്അത്താണ്. സഹീഹുൽ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസാണ്. സുബ്ഹ് 2, അതുപോലെ തന്നെ ളുഹർ, അസർ, ഇശ 2 റക്അത്താണ്. ഇന്നത്തെ പോലെ 4 റക്അത്തായിരുന്നില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തിയ 1-ാമത്തെ വർഷത്തിലാണ് നിസ്കാരം 2 റക്അത്തിൽ നിന്ന് മാറ്റുകയും 4 റക്അത്തായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിക്കുകയും ചെയ്തത്. ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഉർജൂസത്തുൽ മീഈയയിൽ പറഞ്ഞു, വഅക്മല ഫിൽ ഊലാ സലാത്തുൽ ഹദർ, പ്രവാചകൻ മദീനയിൽ വന്ന് 1-ാമത്തെ വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല 2 റക്അത്തുള്ള നിസ്കാരങ്ങൾ ളുഹറും അസറും ഇശാഉം 4 ആക്കി. ളുഹറും അസറും ഇശാഉം 4 ആക്കിയതാണ്. അതല്ലാതെ നിസ്കാരം ആദ്യം ഫർളാക്കുമ്പോൾ 4 റക്അത്തായിരുന്നില്ല, മറിച്ച് ഈ 2 റക്അത്തായിരുന്നു. പ്രവാചകൻ എത്ര വർഷം മക്കയിൽ ജീവിച്ചിട്ടാണ് മദീനയിലേക്ക് ഹിജ്റ പോയത്? 13 വർഷമാണ്. 13 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഏത് ദിവസമാണ് മക്കയിൽ നിന്ന് പ്രവാചകൻ പുറപ്പെട്ടത്? ഏത് ദിവസമാണ്? ഒരു തിങ്കളാഴ്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അടുത്ത തിങ്കളാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുന്നത്. ഒരു തിങ്കളാഴ്ച മക്കയിൽ നിന്ന് പുറപ്പെട്ടു, അടുത്ത തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. അടുത്തൊരു ചോദ്യം, അതിന് മറുപടി പറയുന്ന ഇൻഷാഅല്ലാഹ് ഒരു ജായിസ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെയാണ് ഉണ്ടായത്? മറുപടി അറിയുന്നവർക്ക് ചോദിക്കാം. ആരൊക്കെയാ? സുറാഖ എന്ന് കാഫിറാണ്. സുറാഖ അവരെ പിടികൂടാൻ വേണ്ടി പോയെടുത്തുനിന്നാണ് പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ പ്രവാചകൻ അവിടുത്തെ ഹിജ്റ എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസപ്പെട്ടിരുന്നു. വളരെയധികം പ്രയാസപ്പെട്ട ഒരു സംഭവമാണ്, വളരെയധികം. എന്തിനു വേണ്ടിയിട്ടാ? ഈ ദീൻ ഇവിടെ സുരക്ഷിതമായി നിലനിൽക്കാൻ. എന്നിട്ട് ആ സംഭവങ്ങൾ പോലും നമുക്കറിയില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ഇഷ്ടമാണ് നമുക്കുള്ളത്? പ്രവാചകന് ഹിജ്റ പോവുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. സാധാരണ മദീനയിലേക്കുള്ള വഴിയിലൂടെ അല്ല പ്രവാചകൻ പോയത്, മറിച്ച് വഴി മാറിപ്പോയി, അവിടെ ഒരു ഗുഹയിൽ നിന്നു, അവിടെ പ്രയാസപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശാരീരികമായിട്ട് പ്രയാസമുണ്ടായി, എത്രയോ ബുദ്ധിമുട്ടി. ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പാടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത്. ആ സംഭവം നമുക്കറിയില്ല. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂന്നാമതാരാണ്, വഴികാട്ടി ആരായിരുന്നു? അബ്ദുല്ലാഹ് ബിൻ ഉറൈഖ് അൽ ലൈസി. അബ്ദുല്ലാഹ് ബിൻ ഉറൈഖ് അൽ ലൈസി, അദ്ദേഹം കാഫിറാണ്. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, അദ്ദേഹം കാഫിറായിരുന്നു. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഴികാട്ടിയായി പോയത്. നാലാമത്തെ വ്യക്തി ആരാണ്? ആരാണ്? ആമിർ ഇബ്നു സുഹൈറ. ആമിർ ഇബ്നു സുഹൈറ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ. മദീനയിൽ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ മൂന്നാളുകളാണ് ഉണ്ടായത്. അബൂബക്കറും ഉമറും, അഫ്വാൻ, നബിയും അബൂബക്കറും അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തും. അതിനുശേഷം യാത്രാ മധ്യേ ആമിർ ഇബ്നു സുഹൈറ അവരോടുകൂടെ ചേർന്നു. അങ്ങനെ മദീനയിലേക്ക് പോകുമ്പോൾ ഇവർ നാല് പേരാണ് ഉണ്ടായത്. മനസ്സിലായില്ലേ? നീ മറക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ് അല്ലൈസി, ആമിർ ഇബ്നു സുഹൈറ, ഈ നാല് ആളുകളാണ് മദീനയിലേക്ക് പോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അള്ളാഹ് വരുന്ന ദർസിൽ പറയാം. പറ്റുമെങ്കിൽ ആ കിതാബിന്റെ കോപ്പി ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും തരാൻ വേണ്ടി പരിശ്രമിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ സിഫത്തു സ്വലാത്തുന്ന നബി എന്ന കിതാബാണ് ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച മുതൽ വായിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ അല്ലിംനാ മാ യൻഫഅ്നാ വൻഫഅ്നാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد وعلى آله وصحبه وسلم. سبحان الله وبحمده، سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.